ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്, ഞാനായിത്തീരുന്നതെങ്ങനെ എന്ന്. ഒഴിവാക്കാനാവാത്ത ചില സവിശേഷതകൾ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിനുണ്ടാകും. ഓരോരുത്തർക്കും ഓരോന്നിനും, അതായത് മനുഷ്യന് മാത്രമല്ല പ്രകൃതിയിലുള്ള ഓരോന്നിനും, ഈ തനിമയും അനന്യതയുമുണ്ട്. അത് പ്രകടമാകുന്നത് അയാളുടേത് മാത്രമായ അല്ലെങ്കിൽ അതിൻ്റേത് മാത്രമായ നൈസർഗിക ഭാവത്തിലും പ്രകൃതത്തിലുമായിരിക്കും. അത്തരത്തിൽ നമ്മുടെ നാട്ടിലുള്ള ചിലതിൻ്റെ പേര് പറയുമ്പോൾ അത് കുറെ കൂടി വ്യക്തമാകും. വാഴക്കുളം പൈനാപ്പിൾ. സ്വാദിലും മണത്തിലും വലിപ്പത്തിലും വാഴക്കുളം പൈനാപ്പിളിന്റെ ഏഴയലത്ത് എത്തില്ല മറ്റിടങ്ങളിലെ പൈനാപ്പിൾ. ചെങ്ങാലിക്കോടൻ പഴമാണ് മറ്റൊന്ന്. പഴുത്ത പഴത്തിന് തവിട്ട് നിറത്തിലുള്ള കരകളോടുകൂടിയ സ്വർണ്ണനിറമാണ്. പോരാത്തതിനോ തേനൂറുന്ന രുചിയും. അങ്ങനെ കാഴ്ചയിലും രുചിയിലും മറ്റു നേന്ത്ര ഇനങ്ങളുടെ നേതാവായി വാഴുന്നതാണ് ചെങ്ങാലിക്കോടൻ. മറ്റൊന്ന് പാലക്കാടൻ മട്ട അരിയാണ്. രുചിയിലും ഗുണത്തിലും കേമമായത്. അതുപോലെ ഔഷധഗുണമുള്ള നവരനെല്ല്. നാഡീവ്യൂഹത്തിന്റെ വളർച്ചയ്ക്കും ബലത്തിനും ഇത് ഗുണകരമാണ് എന്നാണ് കണ്ടെത്തൽ. പക്ഷാഘാതം, വാദം എന്നിവയ്ക്ക് ആയുർവേദത്തിൽ നൽകുന്ന മരുന്നുകളിൽ ഒന്നാണിത്. കിഴിക്കും ഉഴിച്ചിലിനും വളരെ ഉപയോഗിക്കുന്നു. ഇനിയുമേറെയുണ്ട് സവിശേഷപ്പെട്ടവ. മറയൂർ ശർക്കര.
സോഡിയത്തിന്റെ കണ്ടന്റ് വളരെ കുറവുള്ള, ഏറ്റവും മികച്ച ലോക നിലവാരമുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന നിലയിൽ മറയൂർ ശർക്കരയ്ക്ക് ഭൗമസൂചിക പദവി ലഭിക്കുന്നതോടുകൂടി ഈ മറയൂർ മേഖലയിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടാനും മറയൂർ ശർക്കര എന്ന പേരിൽ മറ്റു പല ഡ്യൂപ്ലിക്കേറ്റ് ശർക്കര ഉണ്ടാക്കി വിറ്റ് അവരെ നശിപ്പിക്കുന്ന പ്രവണത അവസാനിപ്പിക്കാനും നമുക്ക് സാധിക്കുകയാണ്.
നിലമ്പൂർ തേക്ക്, കാസർഗോഡൻ സാരി, ബാലരാമപുരം കൈത്തറി, ചേന്ദമംഗലം കൈത്തറി, ആറന്മുള കണ്ണാടി, അങ്ങനെ നമ്മുടെ നാടിന്റെ സവിശേഷമായ പാരമ്പര്യത്തിലും ഭൂപ്രകൃതിയിലും രൂപപ്പെട്ട എത്രയെത്ര വസ്തുക്കൾ. അവയുടെ സവിശേഷത കൊണ്ട് തന്നെയാണ് ലോകമൊട്ടാകെ അവയ്ക്ക് പ്രചാരം സിദ്ധിച്ചതും. എന്നാൽ ഇവയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞവർ അതിന്റെ കച്ചവട സാധ്യത മനസ്സിലാക്കി വ്യാജ പേരിൽ വിപണനത്തിന് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് ഭൂപ്രദേശ സൂചികാ പദവി ലഭ്യമാക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. ഒരു പ്രത്യേക വ്യാവസായിക ഉൽപ്പന്നത്തിന് അതിന്റെ ദേശപരമായ സവിശേഷതകളാലോ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാലോ പരമ്പരാഗതമായ മേന്മയാലോ ലഭ്യമാകുന്ന പദവിക്കാണ് ഭൂപ്രദേശ സൂചിക, ഭൂപ്രദേശ സൂചകം അല്ലെങ്കിൽ ഭൂമിശാസ്ത്ര സൂചകോൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. മികച്ച ഗുണനിലവാരവും തനിമയുമുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് പ്രദേശത്തിന്റെ പേരിൽ ഇത്തരം അംഗീകാരം നൽകുന്നത്. പാരീസ് അന്താരാഷ്ട്ര സമ്മേളനത്തിൽ അംഗീകരിച്ച ഭൌതിക സ്വത്തവകാശ നിയമം അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആർട്ടിക്കിൾ 1-10 അനുസരിച്ചുള്ള അന്താരാഷ്ട്ര പരിഗണനയും സംരക്ഷണവും ഈ നിയമത്തിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഈ ഇനത്തിലേക്ക് ആദ്യമെത്തിയത് ആറന്മുള കണ്ണാടിയാണ്. പിന്നീടാണ് ആലപ്പുഴ കയറും നവര അരിയും പാലക്കാടൻ മട്ടയുമൊക്കെ പട്ടികയിൽ ഇടം പിടിച്ചത്. ആറന്മുള കണ്ണാടി മാനുഫാക്ചറിംഗ് യൂണിറ്റ് പ്രതിനിധി രഞ്ജിത്ത് പറയുന്നു.
ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് വന്നോടുകൂടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു റെക്കഗ്നേഷൻ ആണ് ബേസിക്കലി. അപ്പം ഇത് വളരെ പുരാതനമായിട്ട് തന്നെ ആറന്മുള എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പം ജി ഐ പാറ്റന്റ് ജി ഐ ഇൻഡിക്കേഷൻ ടാഗ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ജിയോഗ്രഫിക്കലി ലിങ്ക്ഡ് ആണ്. ഇത് ഒരു സ്ഥലത്ത് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന യുണീക് പ്രോഡക്റ്റ് ആണെന്ന് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജി ഐ പേറ്റന്റ് വരുന്ന സമയത്ത് വളരെ കുറച്ച് പ്രോഡക്ട്സുകൾക്ക് ഇന്ത്യയിൽ ഈ ജി ഐ പേറ്റൻസ് കിട്ടിയിട്ടുള്ളൂ. അതൊക്കെ എന്ന് വെച്ചാൽ ഈ സുവനിയർ ഐറ്റംസും അങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴേക്കും അവിടെ വളരെ പുരാതനമായിട്ട് ഉണ്ടാക്കുന്ന ജെന്യൂൻ ആയിട്ടുള്ള പ്രോഡക്ട്സുകൾക്കായിരിക്കും. അപ്പം ഈ ജി ഐ കാറ്റലോഗിനകത്തിന് ഒരു പ്രോഡക്റ്റ് വന്നു എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് ആളുകൾ ഇത് നോട്ട് ചെയ്യാൻ തുടങ്ങും. ഒരുപാട് ആളുകൾ ഒരുപാട് വിസിബിലിറ്റി ഈ പ്രോഡക്റ്റിന് സംഭവിച്ചിട്ടുണ്ട്.
ഇപ്പോഴിതാ വയനാടൻ റോബസ്റ്റ കാപ്പിക്ക് ഭൗമ സൂചിക പദവി ലഭിച്ചിരിക്കുന്നു. ഭൗമസൂചിക പദവി ലഭിച്ചതോടെ കാപ്പി കർഷകർ പ്രതീക്ഷയിലാണ്. വയനാടൻ കാപ്പിക്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടാനും വിപണിയിൽ ഉയർന്ന വില ലഭിക്കാനും ഈ അംഗീകാരം വഴിവെക്കും. ആറന്മുള കണ്ണാടി തന്നെ ഉദാഹരണമായി എടുക്കാം.
അപ്പം ആ ഒരു കാറ്റലോഗിൽ വന്നപ്പോഴേക്കും ഈ ഒരു പ്രോഡക്റ്റിന്റെ ഒരു ജെനുവിനിറ്റി അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ഒരു സെയിൽസിൽ നല്ല റിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അതായത് പിന്നെ അതുപോലെ ഹാൻഡ്മെയ്ഡ് ആണ്, നമ്മൾ പറഞ്ഞ പോലെ വളരെ ബൾക്കായിട്ടൊന്നും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ലിമിറ്റ് ഉണ്ട്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പം മെഷീൻ ഞാൻ പറഞ്ഞതുപോലെ ഓട്ടോമാറ്റിക് പ്രോസസ് ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് കൈ കൊണ്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ആ എഫേർട്ട്, 10 കണ്ണാടി ഉണ്ടാക്കുന്ന എഫേർട്ട് അല്ല 15 കണ്ണാടി ഉണ്ടാക്കുന്ന, അതിന് അതിൻ്റെതായിട്ടുള്ള ഹ്യൂമൻ മാനുവൽ എഫേർട്ട് വേണം. ഇപ്പം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ അത്ര വലിയ സ്കെയിലിൽ ചില പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ ഒരായിരം കണ്ണാടി ഒരാഴ്ച മുന്നോട് ചെയ്യണമെന്ന് നടക്കില്ല. ആറന്മുളയിലെ പാടശേഖരങ്ങളിൽ നിന്നെടുക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് മണ്ണാണ്, ഒരു പ്രത്യേക പശുവിനുള്ള മണ്ണാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്, അതിന്റെ മോൾഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ തൊട്ട് ഈ കണ്ണാടിയുടെ പ്രവർത്തന നിർമ്മാണം തുടങ്ങുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ആറന്മുള എന്ന് പറഞ്ഞൊരു പ്രദേശത്തിനോട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ മണ്ണ് തൊട്ട് ഉണ്ടാക്കി പോളിഷ് ചെയ്ത് പുറത്തിറക്കുന്നതും വരെ ആറന്മുളയുള്ള ആറന്മുളയോട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പം പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണാടി അവരുടെ കൂട്ട്, അതായത് മെറ്റൽ നിറമാണ്, അതിന്റെ നിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മെറ്റാലിക് കോമ്പിനേഷനാണ്. അപ്പം അത് പണ്ട് കാലത്ത് തൊട്ട് പിന്തുടരുന്ന ഇപ്പോഴും ഒരു ഡെസ്റ്റ് സീക്രട്ട്, എന്താണ് ആ എന്ത് കോമ്പിനേഷനിലാണ് ആ ഒരു മെറ്റൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഒരച്ചു റിഫ്ലക്റ്റീവ് സർഫ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പോഴും ആ ഒരു കൂട്ട ഇപ്പോഴും ഒരു സീക്രട്ട്, അവരുടെ ജനറേഷൻ ഓരോ ജനറേഷനിലും മറ്റൊരു ജനറേഷനിലേക്ക് അതിങ്ങനെ പകർന്നു കൊടുക്കുന്ന ഒരു സീക്രട്ടാണ്. അതിങ്ങനെ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടില്ല. അത് ഒരുപാട് സ്റ്റഡീസ് ഒക്കെ നടന്നിട്ടുണ്ട്. ഐ ഐ ടി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചെയ്യുന്ന ഇന്റർനെറ്റിക്കൽ ആളുകളൊക്കെ വന്നിട്ട് ഇതിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ടുണ്ട്, എന്ത് ചെയ്യുമ്പോഴാണ് ഇതിൽ നിന്ന് റിഫ്ലക്റ്റീവ് ആവുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പം സയൻസ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. ദേ ക്യാൻ ട്രേസ്, അപ്പൊ അവർക്ക് ട്രേസ് ബാക്ക് ചെയ്യുന്ന അവർക്ക് കണ്ടുപിടിക്കാൻ ഉള്ളൂ. എന്നാലും വളരെ പണ്ട് ഇങ്ങനെ കണ്ടുപിടിച്ച് സംഭവിച്ചതും അതിന്റെ ആ ഒരു പ്യൂരിറ്റിയോടുകൂടി ഇപ്പോഴും മുന്നോട്ട് നടന്നു വരുന്നുണ്ട്.
സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപാദനം നടക്കുന്നത് വയനാട്ടിലാണ്. വയനാട് കാർബൺ ന്യൂട്രൽ വില്ലേജ് കോഫി പാർക്ക് ഈ വർഷം ആദ്യമാണ് ഉദ്ഘാടനം ചെയ്തത്. വാരിയാട് എസ്റ്റേറ്റിലെ 100 ഏക്കറിലാണ് കോഫി പാർക്ക്. പദ്ധതിയുടെ ആദ്യപടിയായി കർഷകരുടെ സഹായത്തോടെ 1.5 ലക്ഷം കാപ്പി തൈകൾ വച്ചുപിടിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പരിസ്ഥിതി സൌഹൃദ അന്തരീക്ഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉന്നത നിലവാരമുള്ള കാപ്പി സംസ്കരിച്ച് അന്താരാഷ്ട്ര വിപണിയിലെത്തിക്കും. എന്നാൽ കാപ്പിയുടെ ആകെ മൂല്യത്തിന്റെ 10% മാത്രമാണ് കർഷകന് ഇപ്പോൾ ലഭിക്കുന്നത്. ഇടനിലക്കാരും വ്യവസായികളും വൻകിട കച്ചവടക്കാരും ചില്ലറ വിൽപ്പനക്കാരുമെല്ലാമാണ് ബാക്കി 90% കൈക്കലാക്കുന്നത്. ഉൽപ്പന്നത്തിന് ന്യായമായ വില ലഭിക്കാത്തതായിരുന്നു കാപ്പി കർഷകരെ ഇതുവരെ വലച്ചിരുന്നത്. ഇതിനൊക്കെ പരിഹാരമുണ്ടാവണം. വേറൊന്നുകൂടിയുണ്ട്. ഭൗമസൂചിക പദവി കിട്ടിയിട്ടും കോടിക്കണക്കിന് രൂപയുടെ വ്യാപാരം പ്രതിമാസം വാഴക്കുളത്ത് പൈനാപ്പിളിലൂടെ നടക്കുന്നുണ്ടെങ്കിലും 10,000-ലേറെ കർഷകരും ഏക്കറ് കണക്കിന് പൈനാപ്പിൾ തോട്ടങ്ങളും ഉള്ള വാഴക്കുളത്ത് പൈനാപ്പിൾ കർഷകർ പ്രതിസന്ധിയിലാണ് എന്നതാണ് നേര്. വിലയിലെ കയറ്റിറക്കങ്ങളും കാർഷിക മേഖലയിലെ അനിശ്ചിതത്വങ്ങളും ഒക്കെയാണ് ഇതിന് കാരണം. ഭൂസൂചികാ പദവി ഒരു തരത്തിലും പ്രയോജനപ്പെടുത്താൻ കർഷകർക്ക് കഴിഞ്ഞിട്ടില്ല. വാഴക്കുളം പൈനാപ്പിളിനായി ഒരു ലോഗോ പോലും ഇതുവരെ ഇല്ല എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് സൂചികാ പദവി മാത്രമല്ല, ഇതിനൊക്കെ പരിഹാരം കൂടി ഉണ്ടാവണം.